അള്ളാഹു മുനാഫിക്കുകളോട് പറയാണ്, ഇതാ നിങ്ങൾ എന്തിൽ നിന്നാണ് പേടിച്ചോടുന്നത്? എന്തിൽ നിന്നാണ് നിങ്ങൾ പേടിച്ചോടുന്നത്? മരിക്കുന്നതിൽ നിന്ന് പേടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഓടുന്നത്? മരണത്തിൽ നിന്ന് പേടിച്ചുകൊണ്ടല്ലേ ഓടുന്നത്? കൊല്ലപ്പെടുമെന്നതിൽ നിന്ന് പേടിച്ചുകൊണ്ടല്ലേ ഓടുന്നത്? എങ്കിൽ അള്ളാഹു പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാൽ പോലും ഇതല്ലാത്തുമറ്റൂന ഇല്ല കലീല, കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്നല്ലാതെ നിങ്ങൾ കാലാകാലം മരിക്കാതിരിക്കോ. മരണം പേടിച്ച് ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നവർ, ദീനിനെ തള്ളുന്നവർ അല്ലെ, അവരോട് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ചോദ്യമാണ് അള്ളാഹ ചോദിച്ച്, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോടി എത്ര കാലം ഓടും? എത്ര കാലം നീ ഇവിടെ ജീവിക്കോ? 1000 കൊല്ലം ജീവിക്കോ? 500 കൊല്ലം ജീവിക്കോ? 100 കൊല്ലം തന്നെ ജീവിക്കോ? ആൾക്കാർ വളരെ കുറഞ്ഞ കാലഘട്ടം, ഈ കുറഞ്ഞ കാലഘട്ടമേ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇപ്പൊ മരിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മരിക്കും, മരണം എന്തായാലും വന്നെത്തും. അതുകൊണ്ട് എങ്ങോട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാലും നിങ്ങൾ പേടിക്കുന്നത് എന്താണോ അത് നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ പരീക്ഷണങ്ങളെല്ലാം ബാധിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. റസൂലുള്ള ആ സന്ദർഭത്തിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം. ലയുഫർജന്ന അൻകും മാ തറൗന മിനശ്ശിദ്ദ, നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസവും കാഠിന്യവും ബുദ്ധിമുട്ടും അതെല്ലാം അള്ളാഹു എടുത്തു നീക്കും. ഉറപ്പാണ് റസൂലുള്ള പറഞ്ഞു കൊടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. وَإِنِّي لَأَرْجُو أَنْ أَطُوفَ بِالْبَيْتِ الْعَتِيقِ آمِنًا. നാളെ ഒരു ദിവസം അല്ലാഹുവിന്റെ ഭവനമായ കഅബ നിർഭയനായി തവാഫ് ചെയ്യുന്ന ഒരു ദിവസം എനിക്ക് വരും എന്ന് ഞാനിതാ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാന്റെ വാക്കാണ്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ള തവാഫ് ചെയ്തു, 2-ാമത്തെ 3-ാമത്തെ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിർഭയനായി നാം ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് നാം തിരിച്ചു ചെല്ലുകയും അവിടെ അള്ളാഹുവിന്റെ കഅബ തവാഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസം വരുമെന്ന് ഞാനിതാ ഉറച്ചു വിശ്വസിക്കുകയാണ്. വഅൻ യദ്ഫ അല്ലാഹു അസ്സ വജല്ല ഇലയ്യ മഫാതിഹൽ കഅബ, കഴിഞ്ഞില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല കഅബയുടെ താക്കോലുകൾ എന്റെ കയ്യിൽ തിരിച്ചു നൽകും എന്ന് ഞാനിതാ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വലയുഹ്ലിക്കന്നല്ലാഹു കിസ്റ വഖൈസർ, അല്ലാഹു കിസ്റയെയും ഖൈസറിനെയും നാളെ തകർക്കുക തന്നെ ചെയ്യും. വലതുംഫഖന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ് അസ്സ വജൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ നിധികൾ, അവരുടെ ഖജനാവുകൾ അത് തുറന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുന്ന ഒരു ദിവസം വരും. ആ സമയത്ത് റസൂലുള്ള പറയുന്ന വാക്കാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ മുബശ്ശിറാത്തുകൾ, സന്തോഷ വാർത്തകൾ, നല്ല ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകുക എന്നത് ഖുർആനിൽ അള്ളാഹുവിന്റെ ആയത്തുകളിൽ കാണാം, റസൂലുള്ളാഹിന്റെ ഹദീസിലും കാണാം. നിങ്ങൾ എവിടെയെങ്കിലും ഖുർആനിൽ കാണുന്നുണ്ടോ? മുസ്ലിമീങ്ങൾ നിങ്ങൾ തകരും, നിങ്ങൾ നശിക്കും, നിങ്ങൾ ആകെ കുഴപ്പത്തിലാവും, നിങ്ങൾ ആരും സഹായിക്കില്ല എന്നൊരു വാക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എല്ലായിടത്തും അള്ളാഹു സഹായത്തെ കുറിച്ച് വാഗ്ദാനം നൽകുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളാകുന്നു ഏറ്റവും ഉന്നതർ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ് മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്ന്. ഇത്ര ആയത്തുകളാണ്, എല്ലായിടത്തും അള്ളാഹു സഹായിക്കും എന്നാണ് ഉറപ്പ് വരുന്നത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ അത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അവിടുന്ന് പ്രയാസങ്ങൾ കടുക്കുന്ന സന്ദർഭങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ട് ശക്തമാകുന്ന സമയത്ത് നബി കൂടുതൽ പ്രതീക്ഷ നൽകും. ഒരു മുഅ്മിനിന്റെ ഹൃദയം എപ്പോഴും അങ്ങനെയായിരിക്കണം. നിരാശയടഞ്ഞ ഹൃദയം മുഅ്മിനിന്റെ ഹൃദയമല്ല. നിങ്ങൾ യൂസുഫ് നബിയുടെ ചരിത്രം വായിച്ചിട്ടില്ലേ? യൂസുഫ് നബിയെ നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു, കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കണ്ണിന് വെളുപ്പ് ബാധിച്ചിരിക്കുന്നു. യൂസുഫിനെ പിരിഞ്ഞതിലുള്ള വിഷമം കാരണം, യൂസുഫിനെ കിട്ടൂല എന്നുള്ള വിഷമം കാരണമല്ല, പിരിഞ്ഞതിലുള്ള വിഷമം കാരണം. അപ്പോൾ പോലും അദ്ദേഹം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബുനയ്യ ദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ്, മക്കളെ നിങ്ങൾ തിരിച്ചു പോവുക, യൂസുഫിനെ അന്വേഷിക്കുക. വലാ തയ്അസു മിൻ റൂഹില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആൻ വായിച്ചാലും ഹദീസ് വായിച്ചാലും ഇത് നമുക്ക് നന്നായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഇസ്ലാമിൻ്റെ നാളെ എന്നത് ഒരു പ്രയാസമുള്ള നാളെയല്ല, ഇസ്സത്തിൻ്റെ നാളെയാണ്. അള്ളാണ് ഈ ദീൻ അവതരിപ്പിച്ചത്, അള്ളാ ഇത് വിജയിപ്പിക്കുമെന്ന വാഗ്ദാനം തന്നിട്ടുണ്ട്. ഒരു സംശയം ഒരു മുഅ്മിനെ ആ കാര്യത്തിൽ വേണ്ടത്, ഒരു സംശയം വേണ്ടത്. ഈ സന്ദർഭത്തിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ പറഞ്ഞത് നമുക്ക് തെളിയിച്ച് നൽകുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീന അതിന് കാവലായിക്കൊണ്ട് ചില ആളുകളെ ഏൽപ്പിച്ചു. യഹൂദന്മാർ അവർ ഉള്ളിൽ നിന്ന് വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കുള്ളിൽ കാവൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകളെ ഏൽപ്പിച്ചു. കുറച്ചാളെ വിടാനേ പറ്റുള്ളൂ, കാരണം എന്താ, മുശ്രിക്കുകൾ മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ സന്ദർഭത്തിൽ സീറയിൽ റസൂലുള്ളയുടെ ചരിത്രത്തിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണ് റസൂലുള്ളയുടെ ഇളാമയായ സഫിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. അതിൻ്റെ ഹദീസിൽ, അതിൻ്റെ സനദിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പൊതുവെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ സാധാരണ ഹദീസുകൾ പരിശോധിക്കുന്നത് പോലുള്ള പരിശോധന പണ്ഡിതന്മാർ നിബന്ധനയായി നിശ്ചയിക്കാറില്ല. അതുകൊണ്ട് ഈ ചരിത്രം പലരും പറഞ്ഞിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ബനു ഖുറൈലക്കാർ യഹൂദന്മാർ അവർ മുസ്ലിമീങ്ങളെ ചതിച്ചു എന്ന വാർത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ എത്തിപ്പെട്ടു. ഞങ്ങൾ സ്ത്രീകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കുള്ളിലെ വീടുകളിലാണ് ആക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് കാവലായി റസൂൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹസ്സാൻ ഇബ്നു സാബിത് ധാരാളം വയസ്സായ, പ്രായം ചെന്ന, വൃദ്ധനായ ഒരു സഹാബിയാണ്. അദ്ദേഹമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹത്തെയാണ് സ്ത്രീകളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആളുകൾ ധാരാളമില്ല എന്നതുകൊണ്ട് തന്നെ. അങ്ങനെ സഫിയ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്ത്രീകളെ ആക്കിയിട്ടുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ പരിസരങ്ങളിലായി യഹൂദരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. അയാളിങ്ങനെ വരും, വന്ന് അവിടെ ഇവിടെ നടന്നു നോക്കും, പിന്നെ അയാൾ തിരിച്ചു പോകും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇങ്ങനെ അയാളിങ്ങനെ മുസ്ലിമീങ്ങളുടെ സ്ത്രീകളെ ആക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ അവർ ഹസ്സാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ യഹൂദൻ കുറേ നേരമായി അയാളിങ്ങനെ നടക്കുന്നു, അതുകൊണ്ട് അയാൾ പരിശോധിക്കുന്നത് ഇവിടെയുള്ള സ്ത്രീകളുടെ അടുക്കലേക്ക് എത്തിപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്നായിരിക്കണം. റസൂലുള്ളയും സഹാബികളുമാകട്ടെ അവർ ഖന്ദഖിന്റെ മുൻപിൽ യുദ്ധത്തിന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരെ ഇപ്പോൾ വിളിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഫൻസിൽ ഇലൈഹി ഫഖ്തുൽഹു, ഹസാൻ നിങ്ങൾ പോയിട്ട് അയാളെ വകവരുത്തേണ്ടതുണ്ട്, അയാളെ വധിക്കേണ്ടതുണ്ട്, അയാൾ വെറുതെ വിടാൻ പാടില്ല. അയാൾ തിരിച്ച് അവിടെ പോയി വാർത്ത അറിയിച്ചാൽ ഇവിടെ മുസ്ലിമീങ്ങളുടെ സ്ത്രീകൾ ഒറ്റക്കാണ് എന്ന കാര്യം അയാൾ അറിയിച്ചാൽ അത് അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തുക. അപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കി യബ്നത അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകളെ അള്ളാഹു നിനക്ക് പുറത്തേർട്ടെ, വല്ലാഹി ലഖദ് അറഫ്തി അന മാ ബിസ് മാ അന ബിസാഹിബി ഹാദാ, എന്റെ പ്രായം നീ കാണുന്നില്ലേ, എനിക്കിപ്പോ ഒരാളെ വധിക്കാനുള്ള ശേഷിയൊന്നുമില്ല, എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, എന്നോടത് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കുകയില്ല. അപ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, ഹസാൻ അത് കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ കോട്ടയിൽ നിന്ന് മുസ്ലിമീങ്ങൾ അവർ സ്ത്രീകളെ ആക്കിയിട്ടുള്ള സ്ഥലം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അങ്ങനെ ഈ യഹൂദൻ അയാളുടെ അരികിൽ ചെന്ന് എൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ഞാൻ അയാളെ തലക്കടിച്ചു, അയാളുടനെ താഴ്ത്തു വീണു. ഞാൻ നേരെ തിരിച്ചു ചെന്ന് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഹസ്സാൻ അൻസിൽ ഇലൈഹി ഫസ്ലുബുഹു, കൊന്നില്ലെങ്കിലും വേണ്ടില്ല, അയാളൊന്ന് പോയിട്ട് അടുത്ത് വലിച്ചിട്ടേക്ക്, അവിടുന്ന് മാറ്റിയിട്ടേക്ക്. സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഇന്നഹു ലം യംനഉനി ലം യംനഅനി മിൻ സൽബിഹി ഇല്ലാ അന്നഹു റജുൽ, ആണൊരുത്തനാണ്, അവനെ ഞാൻ പെണ്ണായ ഞാൻ പോയിട്ട് വലിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഹസ്സാനോട് വലിച്ചിടാൻ ഞാൻ പറഞ്ഞത് എന്ന് സഫിയ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്. ഇത് ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ അവരിലെ സ്ത്രീകൾ അവരിൽ നിന്നുണ്ടായ സംഭവങ്ങളിലൊന്നാണ്. ഈ സംഭവത്തിൽ തന്നെ കാണാം സ്ത്രീകൾ അവരും അവർ ഹിജാബിന്റെ കാര്യത്തിൽ പുലർത്തിയിരുന്ന ശ്രദ്ധ ഈ സംഭവത്തിലും കാണാൻ സാധിക്കും. ചില ആളുകൾ ഇന്ന് പറയുന്ന പോലെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയും പുറത്തിറങ്ങുകയും എല്ലാ രൂപത്തിലും ഹിജാബും മറ്റുമൊക്കെ തുറന്നിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പുറപ്പെടുക എന്നത് സഹാബികളുടെ മാർഗത്തിലേ ഉണ്ടായിരുന്നില്ല. ഇത്ര വലിയ പ്രയാസം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളെല്ലാരെയും കൂട്ടിയാ കൊടുത്ത എല്ലാവരും കയ്യിലൊരു വാളും വില്ലൊക്കെ എന്ന് പറയുന്നില്ല. അവരെ റസൂലുള്ള അപ്പോഴും മദീനക്കുള്ളിൽ സംരക്ഷിതമായ സ്ഥലത്ത് മാറ്റിയൊക്കെയാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന് ഇത് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സഫിയ റളിയല്ലാഹു അൻഹ അവർ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസം വളരെ കഠിനമായപ്പോൾ മുശ്രിക്കുകൾ അവരുടെ കൂട്ടത്തിൽ ഖത്ഫാൻ ഗോത്രക്കാർ അവരെങ്കിലും ഒന്ന് തിരിച്ചു പോകാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കാൻ തുടങ്ങി. വലിയ സൈന്യം, 10,000 വരുന്ന സൈന്യമാണ്. ഖത്ഫാൻ ഗോത്രക്കാർ തന്നെ 4,000 പേരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അവരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒന്ന് തിരിച്ചു പറഞ്ഞേക്കാൻ വല്ല വഴിയുമുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിലുള്ള ചിലരുമായി ചില ചർച്ചകൾ നടത്തി. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, മദീനയിലുള്ള വിളവുകൾ, മദീനയിൽ കൃഷി നടക്കുന്ന സ്ഥലമാണ്, അൻസാറികളാകട്ടെ കൃഷി ചെയ്തിരുന്ന ആളുകളുമാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ഫാൻ ഗോത്രത്തിലുള്ള ചില ആളുകളെ വിളിച്ചുകൊണ്ട് അവരുമായി ഒരു കരാർ ഏർപ്പെടാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെ കൃഷി വിളവുകളിൽ നിന്ന് അതിന്റെ 1/3 നിങ്ങൾക്ക് വർഷത്തിൽ ഞങ്ങൾ നൽകിക്കൊള്ളാം, നിങ്ങൾ തിരിച്ചു പോകണം. ഈ പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ എല്ലാ വർഷവും മദീനയിലെ വിളവുകളിൽ നിന്ന് 1/3 ഭാഗം നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം. അങ്ങനെ ഈ ചർച്ച ഖത്ഫാൻ ഗോത്രക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്ഫാൻ ഗോത്രക്കാർ ഈ പറഞ്ഞത് ഏതാണ്ട് സമ്മതിക്കാമെന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഈ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഔസിന്റെയും ഖസറജിന്റെയും നേതാക്കന്മാരായ രണ്ട് സഅദ്മാരെയും വിളിച്ചു, സഅദ് ഇബ്നു മുആദിനെയും സഅദ് ഇബ്നു ഉബാദയെയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇതാ അറബികൾ മുഴുവൻ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി യുദ്ധത്തിന് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എളുപ്പമുണ്ടാകുന്നതിന് വേണ്ടി ഖത്ഫാൻ ഗോത്രക്കാരുമായി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും റസൂലുള്ളയോട് ചോദിച്ചു, യാ റസൂലല്ലാ അമ്രൻ തുഹിബ്ബുഹു ഫതസ്നഉ, അല്ലാഹുവിന്റെ റസൂലെ ഇത് താങ്കളുടെ താൽപര്യപ്രകാരം താങ്കൾ ചെയ്യുന്നതാണോ, അം ഷൈഅൻ അമറകല്ലാഹു ബിഹി ലാബുദ്ദ മിനൽ അമലി ബിഹി, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹു താങ്കളോട് കൽപ്പിച്ച നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത്, അം ഷൈഅൻ തസ്നഉഹു ലന, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ മദീനക്കാരായ ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമെന്നതുകൊണ്ട് നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ, നബിയെ താങ്കളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ, അല്ലാഹ കൽപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ, അത് ഞങ്ങൾക്ക് വേണ്ടി എങ്ങാനും ചെയ്യുന്നതാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഷൈഉൻ അസ്നഉഹു ലക്കും, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വല്ലാഹി മാ അസ്നഉ ദാലിക ഇല്ലാ ലിഅന്നനി റഅയ്തുൽ അറബ റമത്കും അൻ ഖൗസ് വാഹിദ, അറബികളെല്ലാവരും ഒരൊറ്റ വില്ലിൽ നിന്ന് നിങ്ങൾക്കെതിരെ അമ്പെയ്തിരിക്കുന്ന ഈ വേളയിൽ, അവരൊറ്റക്കെട്ടായി നിങ്ങൾക്കെതിരെ തമ്പടിച്ചിരിക്കുന്ന ഈ വേളയിൽ, ഈ പ്രയാസമൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണിത്. ഫഅറത്തു അൻ അക്സറ അൻകും മിൻ ശൗകതിഹിം ഇലാ അംരിമ, സാധിക്കുന്ന രൂപത്തിൽ ഈ പറഞ്ഞ പ്രയാസം കുറക്കാൻ കഴിയുമോ എന്നതിനു വേണ്ടി ഞാൻ ചെയ്തതാണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, قد كنا نحن وهؤلاء القوم على الشرك بالله وعبادة الأوثان لا نعبد الله ولا نعرفه. الله عند رسوله ഞങ്ങളുടെ ചരിത്രം താങ്കൾക്കറിയാം. ഞങ്ങളും ഗത്ഫാൻകാരും അല്ലാഹുവിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരായിരുന്നു, ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. എന്താണ് ദീൻ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. وهم لا يطعمون ان ياكلوا منها ثمره الا قرن او بيعا. അന്ന് ഞങ്ങൾ രണ്ടുപേരും ശിർക്കിലുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമില്ലാത്ത ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഫാൻ ഗോത്രക്കാരുമായി ഈ രൂപത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞങ്ങൾ ശിർക്കിലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിനെ അറിയാതിരുന്ന ആ കാലഘട്ടത്തിൽ വഹും ലാ യത്അമൂന അൻ യാകുലൂ മിൻഹാ സമറ, മദീനയിലെ കൃഷിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ധാന്യം കഴിക്കാൻ അവരുടെ മനസ്സിൽ അവരൊരാഗ്രഹം വച്ചിരുന്നില്ല. ഇല്ലാ ഖിറൻ, ഒന്നല്ലെങ്കിൽ അതിഥിയായി വന്ന് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് തിന്നാന്നല്ലാതെ, ഔ ബൈഅൻ, അതല്ലെങ്കിൽ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങിക്കുക എന്നതല്ലാതെ മദീനയിലെ ഒരു ധാന്യമണി പോലും അവരന്ന് കൊതിച്ചിട്ടില്ല. أفحين أكرمنا الله بالإسلام وهدانا له وعزنا بك وبه نعطيهم أموالنا. الله عند رسوله الله ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ ആദരിച്ചതിനു ശേഷം ഞങ്ങൾക്ക് അല്ലാഹു താങ്കളെ കൊണ്ട് ഇജ്ജത്ത് നൽകിയതിനു ശേഷം ഇസ്ലാമിനെ കൊണ്ട് പ്രതാപം നൽകിയതിനു ശേഷം ഇപ്പോൾ അവർ ഞങ്ങളുടെ ഭക്ഷണം ആഗ്രഹിക്കുകയോ അതിൽ അവരുടെ കണ്ണുവെക്കുകയോ. വല്ലാഹി മാലന ബിഹാദ മിൻ ഹാജ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. വല്ലാഹി ലാ നുഅതീഹിം ഇല്ല സൈഫ ഹത്താ യഹ്കും അല്ലാഹു ബൈനന വബൈനഹും, അവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ വാളുകളല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. സുബ്ഹാനല്ലാഹ്. സഹാബത്തിന്റെ ചരിത്രമാണ് പറയുമ്പോൾ സഅദ്മാർ, ഈ രണ്ട് സഅദ്മാരും മദീനയുടെ നേതാക്കന്മാരാണ്. മദീനയിലാകട്ടെ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർ അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അവിടുന്ന് താഴ്ന്നു നൽകുക എന്ന അവസ്ഥ അവർ തൃപ്തിപ്പെടുകയേ ചെയ്തില്ല. ദീന് അവർ അതിന്റെ ഇജ്ജത്തിൽ അവർക്ക് യാതൊരു സംശയം ഉണ്ടായില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൻത വദാക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അങ്ങനെ അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിനിടയിൽ പിന്നെ സംഭവിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന്, ഈ ഹദീസിലും ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ യുദ്ധവീരനായ അംറ് ഇബ്നു ഉദ് എന്ന വ്യക്തിയുടെ കൊല, അയാളുടെ മരണമാണ്. അംറ് ഇബ്നു ഉദ് എന്ന മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ, അയാൾ വലിയ യുദ്ധശാലിയായിരുന്നു, യുദ്ധത്തിൽ ഭയങ്കര കഴിവുള്ള ആളാണ്. അയാൾ അയാളുടെ പടച്ചട്ടയെല്ലാം അണിഞ്ഞ് അയാളുടെ വാളുമെടുത്ത് ഖന്ദഖിന്റെ കിടങ്ങിന്റെ അപ്പുറത്ത് നിന്ന് മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങി, ഒറ്റക്കൊറ്റയ്ക്ക് യുദ്ധത്തിന് വരാൻ വേണ്ടി. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ്, അടുത്ത് നിൽക്കുന്നർ. ഫഇന്നഹു അംറു ഇബ്നു ഉദ്ദ്, അംറു ഇബ്നു ഉദ്ദ് സാധാരണക്കാരനല്ല, വലിയ യുദ്ധ പാഠവും ഉണ്ടായിരുന്ന ആളാണ് ഇയാൾ. അയാൾ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദിൽ അയാൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, അയാൾക്ക് പരിക്ക് പറ്റിയതിനാൽ. അതുകൊണ്ട് അയാൾ പറയുമായിരുന്നു, ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞ കുറവ് അന്ന് പരിഹരിക്കുന്നതാണ്. അങ്ങനെ അഹങ്കാരം പറഞ്ഞു നടന്നിരുന്ന ആളാണ്. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ അവിടെ തന്നെ ഇരുത്തി. ഇയാൾക്ക് 90 വയസ്സിന് മുകളിലുണ്ടായിരുന്നതാണ് അംറു ഇബ്നു ഉദ്ദ്. എന്നിട്ട് അയാൾക്ക് വലിയ ശക്തനായിരുന്നു എന്നാണ്, അറബികൾ പേടിച്ചിരുന്നു എന്നാണ് അയാളെ. അങ്ങനെ അയാൾ വീണ്ടും അവിടെ നിന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, അയാൾ വിളിക്കുന്നത് കേട്ടില്ല നബി. റസൂൽ വീണ്ടും പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നഹു അംറു ഇബ്നു ഉദ്ദ്, അവിടെ തന്നെ ഇരിക്ക്, ഇത് അംറു ഇബ്നു ഉദ്ദാണ്. അപ്പോൾ ഇയാൾ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, മൻ യുബാരിസ്, എന്നെ നേരിടാൻ ആരുണ്ട്, എന്നെ നേരിടാൻ ആരും. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അന യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ സമ്മതിക്കണം, ഞാൻ അയാളെ നേരിട്ട് കൊള്ളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് അനുമതി നൽകി, കയ്യിൽ വാൾ കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഇൻഹു അലൈ, അല്ലാഹുവേ അലിയെ നീ സഹായിക്കണം. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തല ഉയർത്തി പിടിച്ചുകൊണ്ട് അംറു ഇബ്നു ഉദ്ദിന്റെ അരികിലേക്ക് നടന്നു. അംറു ദൂരെ നിന്ന് ഒരുത്തൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മൻ അൻത, ആരാണ് ഈ വരുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അലി ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകൻ അലിയാണ്. അപ്പോൾ അംറു പറഞ്ഞു, عندك من اعمامك من هو اسن منك, നീ ചെറിയ കുട്ടിയല്ലേ, നിന്നേക്കാൾ പ്രായമുള്ള ആളുകൾ ഉണ്ടല്ലോ അവിടെ. وان اباك كان نديما لي, നിന്റെ വാപ്പ എൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. فلا احب قتالك, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. فانصرف, അതുകൊണ്ട് നീ തിരിച്ചു പോയിക്കോ. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ അംർ, ഇന്നക ഖദ് കുൻത ആഹദ്ത അല്ലാഹ അല്ലാ യദഊക റജുൽ മിൻ ഖുറൈശ് ഇലാ ഇഹ്ദ ഖുല്ലതൈൻ ഇല്ലാ അഖദ്തഹ മിൻ, ഖുറൈശികളിൽപ്പെട്ട ആരെങ്കിലും നിന്നെ രണ്ടാലൊരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ നീ അതിന് ഉത്തരം നൽകുമെന്ന് പണ്ട് വാഗ്ദാനം ചെയ്തത് ഓർമ്മയുണ്ടോ? ഇയാൾ പണ്ട് സത്യം ചെയ്തു പറഞ്ഞതാണ്, ശപഥം ചെയ്ത കാര്യമാണ്. ഖുറൈശികളിൽ ആരെങ്കിലും ഒരാൾ രണ്ടാലൊരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടാൽ അതിലേതെങ്കിലും ഒന്ന് ഞാൻ നിർവഹിച്ചു കൊടുക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, അജൽ, ശരിയാണ്, ഞാൻ അങ്ങനെ ശബദം ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി അദ്ഉക ഇലല്ലാഹി വഇലാ റസൂലിഹി വഇലാ ഇസ്ലാം, എങ്കിലിതാ ഞാൻ നിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, റസൂലിൽ വിശ്വസിക്കാൻ ക്ഷണിക്കാൻ, നീ മുസ്ലിമായിക്കോ. അയാൾ പറഞ്ഞു, ലാ ഹാജത ലി ബിദാലിക്, എനിക്കതിൻ്റെ ആവശ്യമില്ല, നീ പറയുന്ന കാര്യം അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ ഫഇന്നി അദ്ഉക ഇലാ നിസാൽ, എങ്കിൽ നമുക്ക് പരസ്പരം പോരടിക്കുന്നതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നിന്നെ, ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വാ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ലിമ ഇബ്നു അഖി, എന്തിനാണ് മോനെ നീ എന്നേറ്റ് യുദ്ധം ചെയ്യുന്നത്, നീ തന്നെ എന്തിനാണ് എന്റെ അരികിൽ വരുന്നത്? ഫവല്ലാഹി മാ ഉഹിബ്ബു അൻ അഖ്തുലക, നിന്റെ വാപ്പ എന്റെ കൂട്ടുകാരനായിരുന്നു, നിന്നെ കൊല്ലാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാകിൻ വല്ലാഹി ഉഹിബ്ബു അൻ അഖ്തുലക, എന്നെ മനസ്സിലാക്കിക്കോ, അല്ലാഹു സത്യം, നിന്നെ കൊല്ലാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്, നിന്നെ തന്നെയാണ് ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്, നീ ഇസ്ലാമിന്റെ ശത്രുവാണ്. ഇത് കേട്ടതോടുകൂടി അംറു ഇബ്നു ഉദ്ദ് അവന് ദേഷ്യം പിടിച്ചു. അവൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് പാഞ്ഞെടുത്തു. അങ്ങനെ അവർക്കിടയിൽ വലിയ മൽപിടുത്തമുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു അംറു ഇബ്നു ഉദ്ദിനെ കൊലപ്പെടുത്തി.
സഹാബികൾ പറയാറുണ്ടായിരുന്നു എന്നാണ്.
ജാലൂത്ത് താലൂത്തിനെ കൊലപ്പെടുത്തിയ ഖുർആനിലെ ചരിത്രമുണ്ട്.
ആ ചരിത്രമാണ് അലി റളിയല്ലാഹു അൻഹു അമ്ര ഇബ്നു ഉദ്ദിനെ കൊലപ്പെടുത്തിയത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത്.
അത്ര ശക്തമായ രൂപത്തിലായിരുന്നു അലിയുടെ പോരാട്ടം
എന്ന് സഹാബികൾ പിൽക്കാലഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു. അത്ര ആധികാരികരുമായ രൂപത്തിലായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജയം.
അങ്ങനെ അദ്ദേഹം തിളങ്ങിയ മുഖവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചു വന്നു. ഇത് അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒന്നാണ്.
ഇതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങളിലൊന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കാലിലേറ്റ മുറിവാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറയാൻ, സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, അദ്ദേഹം നല്ല നീളമുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്തായി പടച്ചട്ട ഇങ്ങനെ കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ആയുധമേൽക്കുമോ എന്ന് പേടിച്ചിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആകട്ടെ മരണം അടുത്ത് തന്നെയുണ്ട് എന്ന അർത്ഥം വരുന്ന ഒരു പാട്ടും പാടിയിട്ടാണ്, കവിതയും ചൊല്ലിയിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. നല്ല നീളമുള്ളയാളാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ കണങ്കാലിൽ ഒരു കുന്തം വന്ന് തറച്ചു. അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ചൂടുവെച്ചു നോക്കി. രക്തം നിൽക്കുന്നില്ല, രക്തം പുറത്തേക്ക് ചീറ്റി ഒഴുകുകയാണ്. പലതവണ ചികിത്സിച്ചു നോക്കി, രക്തം നിൽക്കുന്നില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു അപ്പോൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുഖ്രിജ് നഫ്സി ഹത്താ തുഖിറ ഐനി മിൻ ബനി ഖുറൈദ. അല്ലാഹുവേ, ഞങ്ങളുമായി കരാർ ലംഘിച്ച ബനൂ ഖുറൈദ, അവരുടെ കാര്യത്തിൽ എനിക്ക് കൺകുളിർപ്പിക്കുന്ന കാഴ്ച കാണിച്ചതിന് ശേഷമല്ലാതെ അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കരുത്. സഹാബികൾ പറയണ, അദ്ദേഹം അത് പ്രാർത്ഥിച്ച ഉടനെ അദ്ദേഹത്തിന്റെ രക്തം അവിടെ നിന്നു, പിന്നെ ഒരു തുള്ളി രക്തം പുറത്തേക്ക് വന്നില്ല. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് സ്വീകരിച്ചതായി ചരിത്രത്തിന്റെ ബാക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാവുന്നതാണ്. വഹദ അല്ലാഹു തആല അഅലമു ബിസ്സവാബി വസല്ലല്ലാഹു വസല്ലം ബറകാതു മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.